الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون مؤمن غلق الله بن تقوى الله برائر كبال يلا برأي منرت غيب ഉപദേശിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ അനിവാര്യമായി ഒരു മനുഷ്യൻ പാലിക്കേണ്ട മഹത്തായ ഇസ്ലാമിക വിഷയം സൂക്ഷ്മതയും ശ്രദ്ധയുമായിരുന്നു ആണ് എന്നതാണ് കഴിഞ്ഞ ഖുത്ബയിൽ നാം പരാമർശിച്ചത്. അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന അമൂല്യമായ ഒരു കാല ഇളവുകളുടെ മൊത്തത്തിലുള്ള ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതം. അതിൽ മനുഷ്യരെത്ര കഴിവുള്ളവരാണെങ്കിലും അറിവും കഴിവും ശേഷിയും തന്റേടവും ഇതെല്ലാം മനുഷ്യർ വേണ്ടതുപോലെ ആർജിക്കുന്നുണ്ടെങ്കിലും മനുഷ്യരുടെ മേൽ അവർ അനുഭവിക്കൽ നിർബന്ധമായ ക്രമത്തിൽ അവരിലാരും അറിയാത്ത അവസ്ഥയിലും ഒരാളെയും അറിയിക്കാത്ത നിലയിലും അള്ളാഹു അവരുടെ മേൽ നിർണയിച്ചിട്ടുള്ള കദറുകളാണ്. അത് അതിനെ അതിജയിക്കാനോ ഒഴിഞ്ഞുമാറാനോ മനുഷ്യന് കഴിയില്ല. അവരവരിൽ അള്ളാഹു എന്താണോ നിശ്ചയിക്കുന്നത് അത് അവർ അനുഭവിച്ചേ മതിയാവും. അതുകൊണ്ട് ഈമാൻ കാര്യങ്ങൾ പഠിപ്പിച്ച എല്ലാ ഹദീസുകളിലും ഈ വിഷയം വേറിട്ടാണ് പറയുക. ഇസ്ലാം കാര്യം അഞ്ചെണ്ണവും ഒരുമിച്ച് ഒരു വാചകത്തിൽ തന്നെയാണ് അള്ളാഹുവിന്റെ റസൂല് അറിയിച്ചത്. ബുനിയൽ ഇസ്ലാം വല ഹംസിൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് തുടങ്ങുന്ന ഹദീസ്. എന്നാൽ ഈമാൻ കാര്യം പറഞ്ഞപ്പോൾ അൻ തുഅ്മിന ബില്ലാഹി വമലായികത്തിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ. അപ്പം വിശ്വാസം ഏറ്റവും പ്രധാനമായി ആറ് കാര്യങ്ങളാണ്. ആറെണ്ണം ഇങ്ങനെ എണ്ണുന്നതുകൊണ്ട് അനുബന്ധമായി ഒരുപാട് വിഷയങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട് അതൊന്നുമില്ല എന്നല്ല, മറിച്ച് അവയെല്ലാം സമാഹരിച്ചിട്ടുള്ള അതിന്റെ ഔദ്യോഗികമായ ഭാഗങ്ങളാണ് ഈ എണ്ണത്തിൽ വിവരിക്കുന്നത്. ഈ അഞ്ച് കാര്യങ്ങൾ തുടർച്ചയായി പറഞ്ഞ ശേഷം സൂറത്തുൽ ബക്കറയിലും അങ്ങനെ തന്നെയാണ്, സൂറത്തുൽ ബക്റയിൽ ഒരൊറ്റ ആയത്തിൽ വിശ്വാസ കാര്യങ്ങൾ അഞ്ചെണ്ണമാണ് പറഞ്ഞത്. അവിടെ ആറാമത്തെ കാര്യം പറയുന്നില്ല, അത് വേറെ ആയത്തിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ഹദീസിൽ, ഈമാൻ കാര്യം പറയുന്ന ഹദീസിൽ, ഇത് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ അള്ളാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച വാചകം വ അൻ തുഅ്മിന വീണ്ടും ആവർത്തിച്ച് പറയുക, നീ വിശ്വസിച്ചേ മതിയാകൂ. അത് ഒരു മനുഷ്യനെ അംഗീകരിച്ചേ പറ്റൂ, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ബിൽ ഖദർ, ഖദറിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ നിശ്ചയത്തെ സംബന്ധിച്ച് നീ അറിയണം, അംഗീകരിക്കണം, ഉൾക്കൊള്ളണം, വിശ്വസിക്കണം. ഖൈരിഹി വ ശരിഹി, ഇതാണ് ഹദീസിലെ ആകെയുള്ള വാചകം. ഖദറിന് ഒരു ഭാഗം നന്മകൾ നിറഞ്ഞതാണ്, ഒരുപാട് ഗുണവും നേട്ടവും വിജയവും ആനന്ദവും സന്തോഷവും അഭിവൃദ്ധിയും ഒക്കെയാണ്. ഇത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കേണ്ടതിന് അള്ളാഹു നിശ്ചയിച്ചതാണ്. വഷരിഹി, ഖദറിന്റെ രണ്ടാമത്തെ വശം ഷർറാണ്. ആ ഷർറുകൾ, ഈ ഖൈറ് എന്തൊക്കെയാണോ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് മനുഷ്യനറിയാത്തതുപോലെ ഷർറുകളെ സംബന്ധിച്ചും മനുഷ്യൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു മനുഷ്യനെയും അറിയിക്കാതെ അവന്റെ ജീവിതത്തിൽ അനുഭവമായി നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അവന്റെ വിശാലമായ അറിവിൽ നിർണയിച്ച ഓരോ മനുഷ്യനിലും അള്ളാഹു വ്യവസ്ഥ ചെയ്ത ഒന്നാണ് ഖദർ എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസം ആറെണ്ണമാണ് എന്ന് വിവരിക്കുന്ന ഹദീസിന്റെ അവസാനം വീണ്ടും ആവർത്തിച്ചാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്, വ അൻ തുഅ്മിന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതം, നബിക്ക് ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിരിക്കെയാണ്, ആ സവിശേഷതകളൊക്കെ ഉണ്ടെങ്കിലും ഈ ഖദറിന്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ദുർബലനാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഖുർആനിലെ വേറൊരായത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ ഇന്ന ഫത്തഹിന ലക്ക ഫത്തഹൻ മുബീന, നിനക്ക് ഏത് കാര്യത്തിലും അതിന്റെ പര്യവസാനം വ്യക്തമായ വിജയമാണ്. ലിയഗ്ഫിറ ലക്കല്ലാഹു മാ ഖദ്ദമ മിൻ ദംബിക വമാ താഖർ, അള്ളാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു ജീവിതം മുഴുനീള ജീവിതത്തിലെ കുറവുകൾ. ഇത് നബിയുടെ ഒരു പ്രത്യേകതയാണ്. ഒമാ അറുസല്ലാക്ക ഇല്ല റഹ്മത്തൻ ലില്ലാലമീൻ, ഈ ലോകത്തുള്ള ജീവജാലങ്ങൾക്ക് മുഴുവൻ, മനുഷ്യർ ഉൾക്കൊള്ളുന്ന ഈ മഹാപ്രപഞ്ചത്തിലെ ചേതനയുള്ളതും അല്ലാത്തതുമായ അള്ളാഹുവിന്റെ സൃഷ്ടജാലങ്ങൾക്ക് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗവും നബിയുടെ ജീവിതവും നബിയുടെ കൽപ്പനകളും നബിയുടെ ശരീഅത്തും റഹ്മത്ത് കാരുണ്യമായിട്ടാണ് അയച്ചിട്ടുള്ളത്. അപ്പൊ ഈ ലോകത്തേക്കാളെല്ലാം നബിയുടെ ഓരോ കാര്യവും ഉയർന്നു നിൽക്കുകയാണ്. ഇതും നബിയുടെ ഒരു സവിശേഷതയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ലൗ കുന്തു അഅലമുൽ ഗൈബ, അള്ളാഹുവിന്റെ ഈ നിശ്ചയം, ഒരു മനുഷ്യ ജന്മത്തിന്റെ 120-ാമത്തെ ദിവസമാണ് അള്ളാഹു ഖദർ നിർണയിക്കുന്നത്. അത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഏതാണ്ട് മുസ്ലിം ലോകത്ത് അഭിപ്രായ ഭിന്നതയില്ലാത്ത ഒരു വിഷയമാണ്. അപ്പോൾ ഓരോ മനുഷ്യ ശിശുവിന്റെയും 120-ാമത്തെ ദിവസം 4 മാസം പൂർത്തിയാകലാണ്. അപ്പോൾ ആ മനുഷ്യനിൽ അതിന്റെ ആയുസ്സും ആരോഗ്യവും ജയാപജയങ്ങളും ഉത്ഥാനപതനങ്ങളും വളർച്ചയും, അങ്ങനെ അത് ആ ജനിച്ചു വരുന്ന ആ കുട്ടിയുടെ വളർച്ചയിൽ എന്തൊക്കെയാണോ ഇതെല്ലാം വ്യവസ്ഥാപിതമായ ക്രമത്തിലാണ് അള്ളാഹുവിന്റെ ഖദർ ഉണ്ടാവുക. അപ്പോ ഒരു കാര്യം, ഏതൊരു കുട്ടിയുടെയും ജനനം ആ കുട്ടിയിലല്ല, മറിച്ച് വലിയ ഒരു സമൂഹവുമായി ബന്ധിപ്പിച്ചാണ് നിൽക്കുക. ഒരു കുടുംബത്തിന്റെ നാമം ഏറ്റെടുക്കുക, കുടുംബത്തിന്റെ ആദർശപരമായ വിശ്വാസപരമായ ജീവിത വിശുദ്ധി ഏറ്റെടുക്കുക, അതിന് ജനങ്ങളുടെ ഇടയിൽ പിൻബലമായി പിന്മുറയായി നിൽക്കുക, ഇതൊക്കെ മക്കളുടെ ദൗത്യമായി ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ വിഷയം അതല്ല. യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ് വജ്അൽഹു റബ്ബി റളിയ. അപ്പൊ സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം സൂറത്ത് മറിയമിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നതാണ്. എരിസുനി, എനിക്ക് അവകാശമായെടുക്കണം, എന്റെ അനന്തരാവകാശമാകണം. വയരിസു മിൻ ആലി യഅഖൂബ്, യഅഖൂബ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബങ്ങളുടെ പിന്മുറയായിട്ട് വേണം ഈ ഒരു കുട്ടി. എന്റെ മാത്രം ഒരു അനന്തരാവകാശിയല്ല, നമ്മളുടെ മക്കൾ വേറിട്ട് പോകുമ്പോൾ അവരുടെ മക്കൾ ആ ഒരു കുടുംബവുമായിട്ടല്ലേ നമ്മൾ കാണാറുള്ളൂ. ഇവിടെ സക്കരിയ നബിയുടെ പ്രാർത്ഥന തന്റെ അനന്തരാവകാശിയാകുന്നതോടൊപ്പം പൂർവ്വപിതാക്കളുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്കളാണല്ലോ ഇത്. അപ്പൊ യഅഖൂബിന്റെ കുടുംബത്തിന് അനന്തരാവകാശമാകണം, നീ തൃപ്തിപ്പെടുകയും ചെയ്യണമേ. ഇതാണ് ഇബ്രാഹിം സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുട്ടികൾ ജനിക്കുന്ന ഒരു മനുഷ്യൻ ഒരുപാട് മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു, അവരുടെ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്, അവർക്ക് സേവനമാണ്, അവർക്ക് മാർഗദർശനമാണ്, അവർക്ക് കരുതലുകളാണ്, അങ്ങനെ പലതും ഈ വരുന്ന ഓരോ നവാഗത മനുഷ്യകുലത്തിലെ അംഗങ്ങളുടെ ചുമതലകളായിട്ട് ഇസ്ലാം കാണുന്നു. പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ ഭാവിയെക്കുറിച്ച് അവർക്കോ മാതാപിതാക്കൾക്കോ കുടുംബത്തിലാർക്കോ അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു ആശങ്കയുടെ മുൾമുനയിലാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ അവസാന ഭാഗം. ഒരാശങ്കയാണല്ലോ, അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്ക് ദൃഢമാകും, അതിനകത്ത് സംശയമോ ആശങ്കയൊന്നുമില്ല. മലക്കുകളിലുള്ള വിശ്വാസം അങ്ങനെയാണ്. കിതാബിൽ അഥവാ ഈ ഖുർആൻ നമുക്ക് ബോധ്യം വന്നൊരു ഈമാനാണ്. ഈ ലോകത്തിന്റെ പര്യവസാനം ഓരോ മനുഷ്യന്റെ മുൻപിലും വളരെ കൃത്യമായി നിഷേധിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമായി ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു. മനുഷ്യന്റെ അറിവും പഠിപ്പിക്കുന്നു, ഭൗതികജ്ഞാനവും പഠിപ്പിക്കുന്നു. ഈ ലോകത്തിന് അവസാനമുണ്ട്. പക്ഷേ അൻതുഅ്മിന ബിൽ ഖദർ എന്ന് പറഞ്ഞത് നമ്മളെ മുൾമുനയിൽ നിർത്തുന്ന ഒരവസ്ഥയുണ്ട്. ഈ ഖദറിന്റെ ഹൈറും നമുക്കറിഞ്ഞുകൂടാ, ഷറും അറിഞ്ഞുകൂടാ. നമ്മുടെ കാര്യം അറിയില്ല, കുടുംബത്തിന്റെ കാര്യം അറിയില്ല, മക്കളുടെ കാര്യം അറിയില്ല, ഭാവി അറിയില്ല. ഈ അറിവില്ലായ്മ ഒരു മനുഷ്യന്റെ ദുർബലതയല്ല, അത് മനുഷ്യനെ അറിയിക്കാതിരുന്നതാണ്. മനുഷ്യനെ അറിയിക്കാത്തതുകൊണ്ട് മനുഷ്യരറിഞ്ഞുകൂടാ, അറിയിക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിന്റെ അറിവിൽ മാത്രം നിലനിൽക്കേണ്ട പ്രത്യേകത ഈ അറിവിനുണ്ട്. അതുകൊണ്ട് ഇൽമുൽ ഗൈബ് എന്നാണ് അതിന്റെ പേര്. അത് മഹാ അദൃശ്യ ജ്ഞാനം. അത് ഈ ലോകത്ത് മനുഷ്യരിൽ ആരെയും അറിയിക്കാറില്ല. അപ്പ നബിമാരോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് ഈ സവിശേഷതകളൊക്കെ ഉണ്ടെങ്കിലും നബി ഒരു കാര്യം പറഞ്ഞു, ലൗ കുന്തു അഅലമുൽ ഗൈബ, അള്ളാഹുവിന്റെ ഈ അറിവിന്റെ അദൃശ്യത എന്നിലും ഈ സമൂഹത്തിലും കുടുംബത്തിലും മക്കളിലും എല്ലാമെല്ലാം ഭാവിയിൽ വരാൻ പോണത് ഇതെങ്ങാനും ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാനെങ്ങാനും അങ്ങനെ എന്റെ ഈ ഭാവിയെ സംബന്ധിച്ച് ഒരറിവ് എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, ലസ്തക്സറുത്തു മിനൽ ഖൈർ, ഞാൻ നേട്ടങ്ങൾ എത്രയോ വാരിക്കൂട്ടുമായിരുന്നു. ഒമാ മസ്സനി മിൽ ഉറൂബ്, ഒരാപത്തും എന്നെ ബാധിക്കുമായിരുന്നില്ല. മുൻകൂട്ടി ഞാൻ കാണുമല്ലോ, ഞാനത് അറിയുകയും ചെയ്യും. അപ്പൊ വീഴൂല, ആക്സിഡന്റ് ഉണ്ടാവില്ല, രോഗം ബാധിക്കില്ല, അങ്ങനെ ആരോഗ്യവും സാമൂഹികവും മാനസികവുമായ സാമ്പത്തികം
ഈ വിഷയത്തിലൊക്കെ ഞാൻ എല്ലാവരുടെയും മുൻപിലെത്തുമായിരുന്നു. പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഇതെല്ലാം പ്രത്യേകതയുണ്ടെങ്കിലും ഈ വിഷയം നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും. എന്നിൽ അള്ളാഹു നിശ്ചയിച്ച ഖദർ, അതിന്റെ ഹൈറും ഷറും എനിക്കറിഞ്ഞുകൂടാ. ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും സമമാണ്. അപ്പൊ വിശ്വാസത്തിന്റെ പര്യവസാനത്തിൽ മനുഷ്യ മനസ്സിന് ഉദ്യോഗജനകമായൊരവസ്ഥയിലേക്ക് ഉയർത്തുന്നുണ്ട് ഖദറിലുള്ള വിശ്വാസം. എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ് ഈ പറയുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് അവിടെ ഇലാഹ് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു അസ്സമദ്, അസ്സമദ് എന്ന് പറഞ്ഞ വാക്കിന് ഇമാം സമഖ്ശരിയും അതുപോലെ മഹാനായ ഇമാം റാസി അലൈഹി റഹ്മയും സമദ് എന്നതിന് പറഞ്ഞ ഒരർത്ഥം മറ്റ് സാധാരണ തഫ്സീറുകാർ പറഞ്ഞതല്ല. സാധാരണ തഫ്സീറുകാരെല്ലാം പറയുന്നത് എല്ലാവരും അവലംബിക്കുന്ന അവലംബ കേന്ദ്രം, ആശ്രയ കേന്ദ്രം, ഇതാണ് എല്ലാവരും പറഞ്ഞത് സാധാരണ തഫ്സീറുകളിലെ ബഹുഭൂരിപക്ഷത്തിന്റെയും വ്യാഖ്യാനം. പക്ഷേ ഇമാം സമഖ്ശരി പറയുന്നത് മനുഷ്യനിങ്ങനെ ജിജ്ഞാസ ഉണ്ടാവുമല്ലോ, ഈ ആശങ്ക, ജിജ്ഞാസ, ഉൾഭയം, ഈ നാളെ സംബന്ധിച്ച് ഓരോരുത്തരുടെ കാര്യത്തിലും ഇങ്ങനെ ഈ ഖദറിന്റെ ഖദറിലാണ് ഈ വിഷയം, ഷറിലും ഖൈറിലും അങ്ങനെ ഉണ്ടാവുമ്പോൾ ഈ മനസ്സിന് അവലംബിക്കാവുന്ന ഒരു അത്താണി, ആ അത്താണിക്കാണ് ആ സമദ് എന്ന് പറയുക. അപ്പൊ പിന്നെ ആ മനുഷ്യന് പഞ്ചപുച്ഛമടക്കി ശിരസ് കുരിച്ചിട്ട് നീ കാത്തുരക്ഷിക്കണം, അനുഗ്രഹം ചെയ്യണം, നല്ലതേ ചെയ്യാവൂ, പരീക്ഷിക്കരുത് എന്നിങ്ങനെയല്ലേ പറയാൻ കഴിയുള്ളൂ, വേറെ ആരോടും പറയാൻ കഴിയില്ലല്ലോ. ഇനി ആരോട് പറയാം എന്ന് നമ്മൾ സംഭവിച്ചാലും അവരുടെ അവസ്ഥയും ഇതുതന്നെയാണ്. ഇവരൊന്നും ചെറിയവരോ മോശക്കാരോ ആയതുകൊണ്ടല്ല, മറിച്ച് ഈ ഖദറിന് അങ്ങനൊരു പ്രത്യേകതയുണ്ട്. മഹാനായ ഉമർ അലി ഇസ്ലാമിൽ അഖീദയിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ഒരു ഹദീസ് പകർച്ചവ്യാധിയെ സംബന്ധിച്ച് പറയുന്ന ഒരു ഹദീസാണ്. ഇവിടെ സ്ഥലമില്ലേ, കുറച്ചുകൂടി ആളുകൾ ഈ സൈഡിലേക്ക് ചേർന്നിരിക്കുക, അപ്പൊ ഇനി വരുന്നവർക്ക് ഇരിക്കാനൊരു സൗകര്യം ഉണ്ടാവും സഫുകൾ. അപ്പൊ പകർച്ചവ്യാധിയെക്കുറിച്ച് പറയുന്നൊരു ഹദീസ് ഉണ്ട്. ഒരു നാട്ടിൽ വ്യാപകമായി ഒരു പകർച്ചവ്യാധി, ഒരു രോഗം പിടിപെട്ടു എന്നറിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലരുത്. ഇനി അങ്ങനെ രോഗം വ്യാപിക്കുന്നു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആ നാടൊഴിവാക്കിയിട്ട് വേറൊരു സ്ഥലത്തേക്കും പോകരുത് എന്ന് പറയുന്ന ഹദീസാണ് നമ്മുടെ അഖീദയുടെ കിതാബിൽ ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത്. നമ്മുടെയൊക്കെ അഖീദയുടെ കിതാബിൽ ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. അപ്പൊ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഒരു പകർച്ചവ്യാധികൾ ഒരു നാട്ടിലുണ്ടായാൽ അതിന്റെ ആളുകൾ സൂക്ഷ്മത പുലർത്തണം, ശ്രദ്ധിക്കണം. അവർ ആ രോഗത്തോട് ഇണങ്ങുകയും ആ രോഗം വഴി എന്തൊക്കെയാണോ പഠിച്ചവർ ഉദ്ദേശിച്ചത് അതൊക്കെ ഹൈറും ഷറൊക്കെ അവർക്കുണ്ടാവും, അത് മറ്റൊരാൾക്കും പകർന്നു കൊടുക്കാത്ത വിധത്തിൽ അവർ സൂക്ഷിക്കണം എന്നതാണ് അതിന്റെ ഉദ്ദേശം. ആ പറഞ്ഞതിന്റെ അർത്ഥം അത് മാത്രമേ ഉള്ളൂ. അപ്പോഴും ഈ ഖദറിന്റെ വിഷയം വരുന്നുവല്ലോ. ഇത് അള്ളാഹുവിന്റെ നിശ്ചയമാണെങ്കിൽ പിന്നെ എത്ര സൂക്ഷിച്ചാലും രക്ഷയില്ല. അമീനു ഹാദിഹിൽ ഉമ്മ, ഈ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വസ്തൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയപ്പെടുന്ന ഏറ്റവും പ്രസിദ്ധമായ നാമം അൽ അമീൻ എന്നതാണ്. ആ നബി സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അമീനായ ആളാര് എന്ന് സഹാബികളിൽ ഓരോരുത്തർക്കും സിദ്ദീഖ് എന്ന അബൂബക്കർ റളിയല്ലാഹുവിന് പേരിട്ടത് നബിയാണ്. ഉമർ റളിയല്ലാഹുവിന് അൽ ഫാറൂഖ് എന്ന് പേരിടുന്നത് നബിയാണ്. എന്നതുപോലെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് നബി നൽകിയ പേര് അമീനു ഹാദിഹിൽ ഉമ്മ, ഈ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വസ്തനാണ് അദ്ദേഹം. ഈ മുസ്ലിം ഉമ്മത്തിന് മുഴുവൻ അവർക്ക് വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ വിശ്വസ്തതയുടെ കേന്ദ്രമാണ് ആ സഹാബി അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. നബിയുടെ വഫാത്ത് കഴിഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണവും കഴിഞ്ഞ് ഉമർ റളിയല്ലാഹുവിന്റെ ഖലീഫയായിരിക്കുമ്പോഴാണ് അംവാസ് എന്ന സ്ഥലത്ത് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചു. അവിടെ പ്ലേഗ് രോഗത്തിന്റെ ഒരു പ്രത്യേകത, വളരെ പെട്ടെന്ന് വ്യാപിച്ചു, അത് ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കും. 1944 തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഈ രോഗം ബാധിച്ചിരുന്നു. അന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിരുന്നു. അപ്പൊ ഈ രോഗം പടർന്നു പിടിക്കുന്ന വിവരം പറഞ്ഞാൽ ഈ രാജ്യത്ത് ഈ രോഗം വളരെ വേഗത്തിൽ പ്രചരിക്കുന്നു, വ്യാപിക്കുന്നു എന്ന വിവരമറിഞ്ഞ ഖലീഫ അമീറുൽ മുഅ്മിനീൻ അബൂ ഉബൈദയ്ക്ക് ദൂതൻ വഴി കത്തുകൊടുത്തുവിട്ടു. അത് വളരെ വേഗം അവിടെ എത്തിക്കണം, കാരണം ഈ ഉമ്മത്തിന്റെ അമീനാണല്ലോ നബി നിശ്ചയിച്ചത്. അപ്പൊ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശം ഉമറിന്റെ മുൻപിലുണ്ട്. അങ്ങനെ ദൂതൻ വഴി കൊടുത്തുവിട്ട കത്ത് വായിച്ചിട്ട് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹുവിന് പുഞ്ചിരിച്ചു. അപ്പൊ ഉമറിന്റെ ശാഠ്യത്തിന്റെ മുൻപിൽ അദ്ദേഹം ചോദിച്ചൊരു വാചകമുണ്ട്, അഫിറു മിൻ ഖദരില്ലാഹി ഇലാ ഖദരില്ലാ. ഇതാണ് വിദായയിലൊക്കെ ഉദ്ധരിച്ച വാചകം, അഫിറു മിൻ ഖദരില്ലാഹി ഇലാ ഖദരില്ലാ. ഞാൻ അള്ളാഹുവിന്റെ ഒരു നിശ്ചയത്തിൽ നിന്ന് അവന്റെ തന്നെ നിശ്ചയത്തിലേക്കാണോ ഓടിപ്പോകേണ്ടത്? അള്ളാഹുവിന്റെ ഖദർ ഇങ്ങനെയാണെങ്കിൽ അത് ആ രോഗത്തിലാണ് അബൂ ഉബൈർ റളിയല്ലാഹുവിന് ഷഹീദാകുന്നത്. പ്ലേഗ് രോഗം ബാധിച്ച് മരണപ്പെടുന്നവർ ഷുഹദാകളാണ്. 5 തരത്തിൽ ഷഹീദിന്റെ കൂലി കിട്ടുമല്ലോ. ഷഹീദിന്റെ നിയമം അവരുടെ മേൽ, മയ്യത്തിന്റെ മേലൊന്നുമില്ല, പക്ഷേ ഇസ്ലാമിൽ പ്രതിഫല രംഗത്ത് അവർക്ക് ഷഹീദിന്റെ കൂലിയാണ്. അവരെ കുളിപ്പിക്കുകയും കബറടക്കുകയും നിസ്കരിക്കുകയും കബറടക്കുകയും ചെയ്യും. ഇവരെ ഷുഹദാക്കളെ കുളിപ്പിക്കലില്ല, അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അബൂ ഉബൈദ റളിയല്ലാഹുവിനു അള്ളാഹുവിന്റെ ഈ ഖദർ ഉമറടക്കമുള്ള സഹാബികളുടെ ജീവിതകാലത്താണ് അമീനു ഹാദിഹിൽ ഉമ്മ രക്തസാക്ഷിയാവുന്നത്, ഷഹീദാവുന്നത് എന്നർത്ഥം. അപ്പൊ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന്റെ അനുനിമിഷം ഒരു ജിജ്ഞാസയിലാണ് കുടികൊള്ളുന്നത്. ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല, ആർക്കും ഒന്നും ചെയ്യാൻ നമുക്ക് തോന്നും, പിന്നെ അതൊക്കെ ഞാൻ നോക്കും, നമുക്ക് കഴിവുണ്ട്, തന്റെ ഇടം ഉണ്ടെന്നൊക്കെയാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ചിന്ത. അവിടെ ചെയ്യാൻ കഴിയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, എത്രത്തോളം വിനയപൂർണ്ണം പൂർവമായി, എത്ര താഴ്ന്ന അവസ്ഥയാണോ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്, ആ അവസ്ഥയിൽ അള്ളാഹുവോട് ചോദിക്കാം. എന്താ ചോദിക്കുന്നത്? ജീവിതത്തിൽ നീ എനിക്ക് ഖൈറായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കണമേ, ഷറായ കാര്യങ്ങളിൽ നിന്ന് നീ എന്നെ കാക്കുകയും ചെയ്യണമേ. നബിയുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങനെയാ, രാവിലെ വൈകുന്നേരം. ആളുകൾ അത് അത്രയൊന്നും അങ്ങനെയുള്ള ദുആയൊന്നും ഒരു സ്ഥലത്ത് കേൾക്കാറില്ല. ഈ കാണാ പഠിച്ച കുറേ ദുആ എല്ലാ പള്ളിയിലും കേൾക്കാറുണ്ടെന്നല്ലാതെ, സാധാരണ നിലയിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്കൊരു ആത്മധൈര്യം പ്രദാനം ചെയ്യുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ്. ഞാൻ നിന്നോട് ചോദിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ, ഈ ദിവസത്തിൽ എന്ത് ഖൈറാണോ നീ നിശ്ചയിച്ച് അതിരിക്കു തരണം. വീട്ടിലേക്ക് കടക്കുമ്പോഴുള്ള പ്രാർത്ഥന അത് തന്നെയാണല്ലോ. വീട്ടിലേക്കൊരാൾ കയറുമ്പോഴുള്ള പ്രാർത്ഥന, ഈ ദിവസം ഈ വീട്ടിൽ എന്ത് ഖൈറ് നീ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതിരിക്കു നൽകണം. നിന്നോട് അഭയം തേടുന്നത് ഷറായ കാര്യത്തിൽ നിന്നാണ്. നീയാണ് അത് നിയന്ത്രിക്കുന്നതും പിടിക്കുന്നതും ഉടമസ്ഥതയിലാക്കിയിട്ടുള്ളതും. അതുകൊണ്ട് ഖൈറായ കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പൊ മനുഷ്യർ എത്ര കഴിവുള്ളവരാണെങ്കിലും ആരോഗ്യപരമായി, സാമ്പത്തികമായി, മറ്റേത് വിഷയത്തിലും ശേഷിയുള്ളവരാണെങ്കിലും അവരവർ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച് തീർക്കേണ്ട, തടയാൻ കഴിയാത്ത വളരെ ഗൌരവമായൊരു വിധിയാണ് അള്ളാഹുവിന്റെ ഖദർ. അത് അള്ളാഹുവിനോട് അതിന്റെ ഖൈറ് ചോദിച്ചുകൊണ്ടിരിക്കുക, ഷറിൽ നിന്ന് രക്ഷയും ആവശ്യപ്പെടുക. ഇമാം തുർമുദി, അബൂദാവൂദ്, നസാഇ, ഇബ്നു മാജ ഇത്രയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചൊരു ഹദീസ് ഉണ്ട്. അതിൽ രണ്ട് കാര്യമാണ് പറയുന്നത്. ലാ യറുദ്ദുൽ ഖളാ, അള്ളാഹുവിന്റെ ഈ വിധിയെ തടയുകയില്ല. ഈ ഖദറിന്റെ ഖൈറും ഷറും ഉണ്ടല്ലോ, ഇതിൽ ഖൈറ് നമുക്ക് എന്തായാലും വേണം. അപ്പൊ ഷറാണ് നമ്മുടെ മുൻപിൽ ഭീതിയുള്ള കാര്യം. ഈ ഷറിനെ തടയുകയില്ല. ഇല്ല ദുആഉ, നിരന്തരമായി ഒരു മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന ദുആ അല്ലാതെ. അതല്ലാതെ ഈ ദുനിയാവിൽ വേറെ ഒരു കാര്യം അതിന്റെ മുൻപിലില്ല. അവന്റെ ദുആ മാത്രമേ ആ ഖദറിലെ ഷറിനെ തടഞ്ഞു നിർത്താൻ അവനെ സഹായിക്കുന്ന ഏറ്റവും വലിയ ആയുധം. വല സദക്കത്തു ലായറുദ്ദൽ കല്ലാവു ഇല്ല ദുആ, ലായറുദ്ദൽ കല്ലാ ഇല്ല ദുആഉ വല സദക്കത്തു. പിന്നെ ഉള്ളത് ധർമ്മമാണ്. അത് എത്ര സദക്കകൾ വർദ്ധിപ്പിക്കുന്നുവോ ആ സദക്കയാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഖദറിലെ ഷറിൽ നിന്ന് അവനെ കാത്തുരക്ഷിക്കുന്നതിന്, അല്ലാഹു അവനെ പ്രത്യേകം പരിഗണിക്കുന്നതിന്, അവനിൽ നിന്ന് സ്വീകരിക്കുന്ന മഹത്തായ അമലും ഇബാദത്തും കർമ്മവും. ഇനി ഒരു ഹദീസിൽ ഒറ്റയ്ക്ക് വന്നൊരു വാചകം കൂടിയുണ്ട്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്യാവുന്നൊരു കാര്യമാണിത്. അതിൽ ഒരു കാര്യമേ പറയുന്നുള്ളൂ, അത് കുടുംബബന്ധങ്ങൾ ചേർക്കുക. ഇതാണ് അള്ളാഹുവിന്റെ റസൂൽ അറിയിച്ച വാക്ക്. അപ്പൊ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ജിജ്ഞാസ നിലനിൽക്കുന്നു. ജീവിതത്തിന്റെ അനുനിമിഷം കുറച്ചൊക്കെ അവന് ശാന്തിയും സ്വസ്ഥതയും സമാധാനവും നൽകാൻ കാരുണികനായ അള്ളാഹുവിനുള്ള പ്രതീക്ഷയും ശ്രദ്ധയും അവനോട് നിരന്തരം ആവശ്യപ്പെടുമ്പോഴതിന് ഫലമുണ്ടാകുമെന്ന ഉറച്ച ഈമാനും. ഏത് കാര്യം നമുക്ക് തിന്മയായി തോന്നുന്നുവോ അതിൽ ഖൈറുണ്ട് എന്ന വിശ്വാസവും. ചിലത് നമുക്ക് സന്തോഷമാണ്, അതൊരു പക്ഷേ ഷറായി തീരാം എന്ന വിശ്വാസവും. ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പലതും നിങ്ങൾക്ക് ഷറായിരിക്കും, നിങ്ങൾ വെറുക്കുന്ന പലതും നിങ്ങൾക്ക് ഖൈറുമായിരിക്കും. അപ്പൊ ഖൈറും ഷറിനും പ്രത്യേക മാനദണ്ഡമല്ല, മറിച്ച് നമ്മളുടെ ഹിതമല്ല, അള്ളാഹുവിന്റെ ഹിതം അതിന്റെ പിന്നിലുള്ളത്. ഖൈറായ കാര്യത്തിൽ ചിലത് നമുക്ക് ദോഷമായി ബാധിക്കുന്നതാവും. അപ്പൊ രോഗമുണ്ടാകുന്നതും പ്രയാസമുണ്ടാകുന്നതും പരീക്ഷണമുണ്ടാകുന്നതും ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യം കൊണ്ടുമായിരിക്കും. അങ്ങനെയാണ് ഹദീസുകളിൽ വന്നത്. അപ്പൊ അതുകൊണ്ട് വിശ്വാസികൾ അള്ളാഹുവിനോട് ഏറെ വിനയപൂർവ്വം ദുആ ഉള്ളവരും സദക്കയുള്ളവരും കുടുംബബന്ധം ചേർക്കുന്നവരുമാകുവാൻ ശ്രദ്ധിക്കുക. ഒരധ്യായം തന്നെയുണ്ട്, അതിലെ തുടക്കത്തിലേക്ക് ഞാൻ വന്നില്ല. ഈ വിഷയത്തിൽ റിയാദ് സാലിഹീൻ ഇമാം നവവി ഉദ്ധരിക്കുന്നത് ഒരധ്യായമാണ്, എങ്ങനെ ഒരാൾക്ക് വിനയം കാണിക്കാം എന്നൊരധ്യായം. അതിൽ ഖുർആനിലൊരു അഞ്ചാറ് ആയത്തുകൾ കൊടുക്കുന്നുണ്ട്, ഹദീസുകൾ 10-12 എണ്ണമുണ്ട്. അപ്പൊ ഞാനതിന്റെ തുടക്കത്തിലേക്കൊന്നും വന്നില്ല, അതിന്റെ ആമുഖത്തിലാണ് നിങ്ങളുടെ ശ്രദ്ധ ആവശ്യപ്പെട്ടത്. അപ്പൊ അള്ളാഹുവിന്റെ നിശ്ചയവും അതിൽ ഖൈറായ കാര്യങ്ങൾ അനുഭവിക്കാനുള്ള ആരോഗ്യവും ജീവിതവും കാലാവധിയും അള്ളാഹു നാം ഏവർക്കും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുക.
അൽഹംദുലില്ലാഹിൽ ولم يكن له كفوا احد صلى الله وسلم على نبينا محمد وآله وصحبه اجمعين. ايها الناس اوصيكم عباد الله بالتقوى الله مؤمنين اللهവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഗുരുതരമായ ഈ ഒരു കുടുംബം എന്ന നിലയിൽ കാർന്നവന്മാർക്ക് മാനസിക അസ്വസ്ഥം നൽകുന്ന പ്രശ്നം കുട്ടികളാണ്. ഒരു പരിധിവരെ ഒരു പ്രായത്തിൽ ഈ സ്കൂളും കോളേജൊക്കെ അടച്ചാലും മദ്രസയിൽ വിടാം. അപ്പൊ കുറെ ഒരു ആശ്വാസമാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നതെന്ന് ഞാനീ പറഞ്ഞു. പക്ഷെ അതും വിട്ടുകഴിഞ്ഞാൽ പിന്നെ മദ്രസയിലും വിടുന്നില്ലല്ലോ. അപ്പൊ ഈ ലോകത്ത് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന അറിവിന്റെയൊക്കെ അപ്പുറമാണ് ഇപ്പൊ ലോകം നിൽക്കുന്നത്. ഏതാണ്ട് ത്യാഗവും കഷ്ടതയും ശ്രദ്ധയും അന്വേഷണമൊക്കെ നൽകി ഒരു പരിധിവരെയും വളർത്തുക, അതിനപ്പുറം മാതാപിതാക്കൾ ബന്ധമില്ല, അത്ര ആയിക്കഴിഞ്ഞാൽ സമൂഹം ഏറ്റെടുക്കുകയാണ് ഈ കുട്ടികളെയൊക്കെ. പിന്നെ അവർ പറയുന്നിടത്താണ് അവരുണ്ടാവുക, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എല്ലാവരും കുട്ടികളും ഞാനൊന്ന് പുറത്തു പോവുക, എല്ലാവരും വീട്ടിലേക്കാണ് പോണത്. അപ്പൊ എന്തിനാ പുറത്തു പോണത്? വെറുതെ ഒരാവശ്യമുണ്ടായിട്ടല്ല. അപ്പൊ ഞാനൊരു ഉദാഹരണം സൂചിപ്പിക്കണാണ്. അപ്പൊ കുട്ടികളെ മറ്റ് സമൂഹം ഏറ്റെടുക്കുന്നു, വേറെ ആളുകൾ ഏറ്റെടുക്കുകയാണ്. പിന്നെ അവർക്ക് വാസന നൽകുന്നത്, ആഗ്രഹം നൽകുന്നത്, ആവശ്യങ്ങൾ ഉണ്ടാക്കുന്നത്, നിർവൃതികൾ ഉണ്ടാക്കുന്നത് ഈ സമൂഹമാണ്. ഇപ്പൊ ഈ എല്ലാ പുസ്തകങ്ങളും മാറ്റിയിട്ട് ചെറിയ ഒരു ലാപ്ടോപ്പ് എൽ കെ ജി പോലുള്ള കുട്ടികൾക്ക് ചൈനയിൽ കൊടുക്കുന്നു എന്നാണ് ഇന്നലെ വായിച്ച വിവരം. അപ്പൊ നമ്മൾക്ക് ഇന്ന് മഹാഭൂരിപക്ഷത്തിന് ഇത് ഉപയോഗിക്കാൻ അറിയുന്നില്ല. കേരളത്തിൽ സാക്ഷരരാണെങ്കിലും ഇപ്പൊ യുവാക്കൾക്കൊക്കെ അറിയാം എന്നാലും. അപ്പൊ എല്ലാ കുട്ടികൾക്കും ലാപ്ടോപ്പാണ്. അപ്പൊ വേറെ ബുക്സ് ഇല്ല, വേറെ ഒന്നുമില്ല. അതാണൊരു യുഗം. ആ യുഗത്തിലാണിപ്പോ നമ്മളുള്ളത്. വായന എന്നതൊരു മനുഷ്യനിൽ എന്തു ഗുണമുണ്ടാക്കുമോ ആ ഗുണമുണ്ടാക്കാൻ ഈ ലോകത്ത് ഈ സമൂഹം സമ്മതിക്കുന്നില്ല. നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ച് മുസ്ലിം കുട്ടിയാണോ, അവനെ എങ്ങനെ അലസനാക്കാം, അവനെ എങ്ങനെ, അവന് കഴിവുകൾ പലതിലുണ്ട്, അതെങ്ങനെ നമുക്ക് നശിപ്പിച്ചെടുക്കാം. ഇത് വല്ലാത്തൊരു ആസൂത്രിതമായ ചിന്തയാണ്. ഒരു 70 കൊല്ലം മുൻപ് സി ഐ എ എന്ന പേരിലൊരു പുസ്തകമുണ്ട്, സി ഐ എ കുറിച്ച് പ്രതിപാദിക്കുന്നൊരു പുസ്തകം. എന്റെ പ്രതിപാദനം മുഴുവൻ പറയലല്ല എന്റെ ഉദ്ദേശം. അപ്പൊ അതിന്റെ ലക്ഷ്യങ്ങളൊന്നും നമുക്കിപ്പോ എത്ര പറഞ്ഞാലും, 50 കൊല്ലം പറഞ്ഞാലും നമ്മളത് നിഷേധിക്കും. ഈ അങ്ങനെയൊക്കെ ചെയ്യോ, ഈ അതൊന്നുമില്ല, നീ വെറുതെ പറയണതാണ് എന്നിങ്ങനെ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അവരൊക്കെ ചെയ്യുന്ന രീതി എന്താന്ന് വെച്ചാൽ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കലാണ്. ഇസ്ലാമിക രാഷ്ട്രം ഇസ്ലാമിക രാഷ്ട്രമല്ലാതായി മാറണ എങ്ങനെയാ? മുസ്ലിമീങ്ങളെ കൊണ്ട് തന്നെ. അത് ചിന്തിച്ചു നോക്കിയിരുന്നത് ഒരു മുസ്ലിം രാഷ്ട്രം, നബിയുടെ ഭരണ ഒബാത്തിന് ശേഷം ഖിലാഫത്ത് വന്നു, ഖലീഫമാർ വന്നു, ആ ഖലീഫമാർക്ക് ശേഷം ഫാത്തിമികൾ, അബ്ബാസികൾ വന്നു, അമവികൾ വന്നു, ഫാത്തിമികൾ വന്നു. ആ ഭരണകൂടം ഇങ്ങനെ നിലനിൽക്കുകയാണ്. അങ്ങനെ ഒരു രാജ്യത്തെ ജനങ്ങൾ ഇസ്ലാമികമായൊരു കാര്യം വേണ്ട, നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് അവർ തീരുമാനിച്ചതിന്റെ ഉദാഹരണമാണ് ഈജിപ്ത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് കൊച്ചുപിച്ച് എല്ലാവരെയും കൊണ്ടും അങ്ങനെ ഒരു ആ ധാര ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് ഡൺലപ്പ് എന്ന് പേരുള്ളൊരു ഭയങ്കര ചിന്തകനാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. എത്ര ശാന്തമായിട്ടാണ് പ്രവർത്തിച്ചതെന്നറിയോ? ആരും അറിഞ്ഞില്ല. ഞാനിത് സൂചിപ്പിച്ചത് ഇപ്പൊ ഈ വേനൽ അവധിക്കാലാണ്. സ്വമേധയാ ഈ കുട്ടികൾക്ക് സ്വതവേ ഒന്നൊന്നും ഇങ്ങനെ ഇരുന്ന് വായിക്കാനോ നോക്കാനോ ഇഷ്ടമില്ല. നബിയോട് അള്ളാഹു കൽപ്പിച്ച രണ്ട് കൽപ്പനയുണ്ട്, നബിയോടുള്ള കൽപ്പനയാണ്. മനുഷ്യർ പാലിച്ചേ മതിയാവൂ. ഒന്ന്, ഒത്തുലു മാ ഊഹിയം ഇലൈക്ക മിൻ കിതാബി റബ്ബിക, നിന്റെ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹു നിനക്ക് അവതരിപ്പിച്ചൊരു കിതാബുണ്ട്, അത് നീ വായിക്കണം. ഞാൻ പറഞ്ഞ് ഈ ഖുർആനാണെന്നതിൽ തർക്കമൊന്നുമില്ലല്ലോ. അപ്പൊ ഒരു മുസ്ലിം ഭവനത്തിൽ ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും അവർ പഠിക്കണം. ഒരു 10 മിനിറ്റെങ്കിലും പഠിക്കാൻ അവരുപയോഗിക്കണം. അത് അവരുടെ ജീവിതത്തെ തന്നെ വലിയ ശോഭയുള്ളതാക്കും. രണ്ട് ഖുർആന്റെ കൽപ്പന നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നിങ്ങൾ വായിക്കുക. അത് ജനറൽ പൊതുവായനയാണ്. ഇക്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അത് ഖുർആൻ വായിക്കാനല്ലോ പറഞ്ഞത്. ഖുർആൻ വായിക്കാൻ പറഞ്ഞെടുത്ത് ഒത്തുലു മാ ഊഹിയയിലേക്ക് മിൻ കിതാബി റബ്ബിക്ക, നിന്റെ റബ്ബിന്റെ കിതാബ് വായിക്കണം. അത് നമ്മളും തയ്യാറാകണം. മറ്റത് ജനറൽ റീഡിംഗ് ആണ്, വായനയാണ്. അങ്ങനെ വായിക്കുമ്പോൾ മാത്രമേ
നമ്മുടെയൊക്കെ തലച്ചോറിന്റെ ഏതെങ്കിലും ഒരു ലക്ഷത്തിലൊരു അംശമെങ്കിലും ഉപയോഗിക്കണമല്ലോ. അള്ളാഹു നൽകിയ അനുഗ്രഹം ഉപയോഗപ്പെടുത്തണ്ടേ? അങ്ങനെ ഉപയോഗപ്പെടുത്തി നന്ദി കാണിക്കാൻ കഴിയും. അത് നബിയിൽ നിന്ന് ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞാനത് വിവരിക്കുകയല്ല ഇപ്പൊ ഇവിടെ. അപ്പൊ ഈ അവധിക്കാലം ഇപ്പൊ നമ്മൾ നീന്തൽ പഠിപ്പിക്കുന്ന പരിശീലനമുണ്ട്, ഇപ്പൊ ചിലര് പ്രസംഗ പരിശീലനമാണ് നടത്തുന്നത്, അങ്ങനെയൊക്കെ നോട്ടീസ് കാണുന്നുണ്ട്. പിന്നെ സുന്നത്ത് ക്യാമ്പുകളാണുള്ളത്. ഈ വായന, നല്ല നല്ല പുസ്തകങ്ങൾ തെരഞ്ഞെടുത്തിട്ട് വായിക്കാനും ആ വായനയുടെ ഫലം അവർക്കുണ്ടായ അനുഭവം രക്തചുരുക്കമായി നോട്ടെഴുതാനും ഒക്കെയുള്ളൊരു സംവിധാനം ഏറ്റവും നല്ലതാണ്. കുട്ടികൾ വായിക്കുന്നതനുസരിച്ച് നമുക്കൊരു 500 പേജുള്ള പുസ്തകം വായിച്ചാൽ അതിന്റെ രക്തചുരുക്കം, അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടല്ലോ, അത് അവരെ എഴുതി വച്ചാൽ അവരുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. നബിയുടെ ജീവിതം മാത്രം ചിന്തിച്ചാൽ പോരല്ലോ, 150,000 നബിമാരെ കുറിച്ച്, അതിലേറ്റവും ചുരുങ്ങിയത് 25 നബിമാരെ കുറിച്ചല്ലേ ഖുർആൻ പ്രതിപാദിച്ചത്, നബിയെ പഠിപ്പിച്ചത് പൂർവികരെ കുറിച്ച് പറഞ്ഞിട്ടാണ്. നടന്ന് മറഞ്ഞുപോയ, മൺമറഞ്ഞുപോയ ആളുകളും ജീവിതവും പഠനവും വളർച്ചയും തളർച്ചയും ശിക്ഷയും നാശമൊക്കെ പഠിപ്പിച്ചിട്ടല്ലേ വർത്തമാനകാലത്ത് ജീവിക്കാൻ പഠിപ്പിച്ചത്. അങ്ങനെ പലതും. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, വായിക്കുക എന്നത് ഒരു മനുഷ്യന്റെ ദൌത്യമാണ്, ഒരു മുസ്ലിമിന്റെ നിർബന്ധമായ ഭാഗമാണ്. എന്തെല്ലാം ആധുനിക സജ്ജീകരണങ്ങളിലൂടെ നമുക്ക് അറിവ് നേടാമെങ്കിലും വായിക്കുക എന്നത് നമ്മുടെ ചുമതലയായി നാം ഏറ്റെടുക്കണം, നമ്മുടെ കുട്ടികളും. അങ്ങനെ ഈ വെക്കേഷൻ കാലത്ത് നല്ല നല്ല പുസ്തകങ്ങൾ തെരഞ്ഞെടുത്തിട്ട് വായിക്കുന്ന ഒരു ശീലം നമ്മുടെ കുട്ടികൾക്കുണ്ടാകണം, അത് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണമെന്നെല്ലാവരെയും ഉണർത്തുന്നു. ഇന്ന് നമ്മൾ ഈ റിലീഫിന് വേണ്ടി നിങ്ങളുടെ സഹായം തേടുന്നൊരു ദിവസമാണ്. ഒരു ബക്കറ്റ് വച്ചിട്ടുണ്ട്, മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിനാണ് നമ്മൾ സഹായിക്കുന്നത്. നിങ്ങൾക്ക് കഴിയുന്ന സംഭാവനകൾ അതിനകത്തിടുക. റഹ്മാനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും അത്യാപത്തുകളിൽ നിന്നും അള്ളാഹു നാം ഓരോരുത്തരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കടബാധ്യതകളിൽ നിന്ന് അള്ളാഹു നമ്മെ മോചിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും ഗുരുവര്യന്മാരെയും അള്ളാഹു തൃപ്തിപ്പെടുമാറാകട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات طيب ذراهم واجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشبه خلقنا بالنار ولا تجعلنا من حطب النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر من نصر دين محمد صلى الله عليه وسلم واجعلنا منهم يا رب العالمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم نجنا مما نخاف ونحذر رب ارحمهما كما ربياني صغيرا صلى الله وسلم